Welcome to Shalom Podcast.
പ്രകാശധാര അവതരണം ജിനോബി ജോസ്.
ഇന്നത്തെ പ്രകാശധാരയിൽ നമ്മൾ ചിന്തിക്കുക ബാബേൽ ഗോപുരങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം ബാബേൽ ഗോപുരം ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടുള്ളതും വായിക്കുന്നതുമായ ഒരു കഥയാണ്. തകർന്നു കിടക്കുന്ന ബാബേലിൻ്റെ അവശിഷ്ടങ്ങളെ നോക്കി വിലപിച്ചിരിക്കാതെ ദൈവം നയിക്കുന്ന വഴിയെ മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് പച്ചയായ പുൽപ്പുറങ്ങളും സ്വസ്ഥതയുള്ള ജലാശയങ്ങളും കണ്ടെത്തുവാൻ സാധിക്കും. ഈ ബാബേലിൻ്റെ കഥ കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ മനസ്സിലൊരു അസ്വസ്ഥത കടന്നുവരും. കാരണം മനുഷ്യർ ഒരു പട്ടണവും ഗോപുരവും പണിതതിൽ എന്താണ് തെറ്റിരിക്കുന്നത്? അതിന് ദൈവം ഇത്രമാത്രം അസ്വസ്ഥനാകേണ്ട കാര്യമെന്താണ്? കാരണം ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യരുടെ ഭാഷകൾ ഭിന്നിപ്പിച്ച ദൈവം അനീതിയല്ലേ ചെയ്തത്? ഉൽപ്പത്തി പുസ്തകം 11 ആ കഥ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്ക് നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്നവർ പറഞ്ഞു. അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിനു പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു തുടങ്ങി. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറിപ്പോകും. മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്ക് ഒരു ഭാഷയും. അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. നമുക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. ശരിക്കും പറഞ്ഞാൽ ഭൂമുഖത്താകെ ചിന്നിച്ചെതിറി പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ പട്ടണവും ഗോപുരവും പണിതത്. എന്നാൽ ദൈവം ചെയ്തത് നേരെ വിപരീതം. ദൈവം അവരുടെ ഭാഷ ഭിന്നിപ്പിച്ച് അവരെ നാടാകെ ചിതറിച്ചു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് മനുഷ്യനു വേണ്ടിയാണ്. വെറുതെ കാടുപിടിച്ച് കിടക്കാനും വന്യമൃഗങ്ങൾക്ക് വിഹരിക്കാനും മാത്രമുള്ളതല്ലായിരുന്നു മണ്ണ്. അതിനാൽ ഉൽപ്പത്തി 1:28 ദൈവം മനുഷ്യനൊരു കൽപ്പന കൊടുത്തു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കും. ഭൂമിയിലെങ്ങും മനുഷ്യർ പെരുകി വ്യാപിച്ച് അതിനെ കീഴടക്കുക എന്ന കൽപ്പനയ്ക്ക് വിരുദ്ധമായിരുന്നു പട്ടണം പണി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഭൂമിയിലെങ്ങും മനുഷ്യർ പെരുകി വ്യാപിച്ച് അതിനെ കീഴടക്കുക എന്ന കൽപ്പനയ്ക്ക് വിരുദ്ധമായിരുന്നു പട്ടണം പണി. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരു സുഖവും സുരക്ഷിതത്വവും ഒക്കെയുണ്ട്. പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് കുടിയേറുമ്പോൾ കഷ്ടപ്പാടും ഒറ്റപ്പെടലുകളും വെല്ലുവിളികളും ധാരാളമുണ്ടാവും. അതിനാൽ ഒരു സ്ഥലത്ത് തന്നെ ഒരുമിച്ച് പാർക്കാൻ സൗകര്യങ്ങളുള്ള ഒരു പട്ടണം പണിയാൻ അവർ ഒരുങ്ങി. അതിലെന്തിനാണ് ആകാശമുട്ടുന്ന ഗോപുരം? ഗോപുരങ്ങൾ പ്രശസ്തിയുടെയും പ്രതാപത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ചിഹ്നങ്ങളാണ്. അതോടൊപ്പം തന്നെ അത് അപകടങ്ങളിലും പ്രതിസന്ധികളിലും ഓടിക്കയറി രക്ഷപ്പെടാനുള്ള സങ്കേതങ്ങളും കൂടിയാണ്. നോഹയുടെ കാലത്തെ പ്രളയത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. അന്ന് ഉയരമുള്ള മലകൾ പോലും പ്രളയജലത്തിൽ മുങ്ങിപ്പോയി. പെട്ടകത്തിലുള്ളവരൊഴിച്ച് മറ്റെല്ലാവരും മരിച്ചു. ഇനിയും ഒരു ശിക്ഷാവിധി ദൈവം ഇപ്രകാരം നടപ്പിലാക്കിയാലും രക്ഷപ്പെടണം. അതിനുവേണ്ടിയാണ് അവർ ആകാശം മുട്ടുന്ന ഒരു ഗോപുരം പണിതത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെയുള്ള മനുഷ്യൻ്റെ ഒരു വെല്ലുവിളിയായിരുന്നു ബാബേലിൽ നടന്നത്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യൻ്റെ പദ്ധതികളെ തകർത്തത്. ലോകം മുഴുവൻ മനുഷ്യൻ വ്യാപിക്കണമെന്ന അടിസ്ഥാന പദ്ധതിക്കായി അവരെ ചിതറിച്ചു. അതിനുവേണ്ടിയാണ് അവരുടെ ഭാഷകൾ ഭിന്നിപ്പിക്കപ്പെട്ടത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള ദൈവ പദ്ധതികളിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ തകർച്ചകൾ അനിവാര്യങ്ങളായി തീരുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തകർന്നു കിടക്കുന്ന ബാബേലിൻ്റെ അവശിഷ്ടങ്ങളെ നോക്കി വിലപിച്ചിരിക്കാതെ ദൈവം നയിക്കുന്ന വഴിയെ മുമ്പോട്ടു പോകാൻ ഒരുങ്ങണം. അപ്പോഴാണ് പച്ചയായ പുൽപ്പുറങ്ങളും സ്വസ്ഥതയുള്ള ജലാശയങ്ങളും കണ്ടെത്താൻ നമുക്കാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ പ്രതിസന്ധികളും പരാജയങ്ങളും കഷ്ടതകളും നേരിടേണ്ടി വരുമ്പോൾ അവിടെ പതറിപ്പോകാതെ ദൈവം കാണിച്ചു തരുന്ന വഴിയെ സഞ്ചരിക്കുവാനും സ്വസ്ഥതയുള്ള ജലാശയങ്ങളും പച്ചയായ പുൽപ്പുറങ്ങളും കണ്ടെത്തുവാനും എനിക്ക് ഇടവരുത്തണമേ. ആമേൻ.